2020 ഓഗസ്റ്റ് 2 ഞായറാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന്.
കെ.സി. വനത്തിൽ കടുവയെ കണ്ട കഥ.
എ.എ. ലത്തീഫ് മാമൂട് എഴുതിയ അനുസ്മരണക്കുറിപ്പ്. വനസഞ്ചാര സാഹിത്യകാരനും പരിസ്ഥിതി സാമൂഹ്യ പ്രവർത്തകനുമായ കെ.സി. എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്ന എൻ. പരമേശ്വരന്റെ 125-ാം ജന്മവാർഷികമാണിത്. വനത്തിനുള്ളിലെ സംഭവബഹുലമായ കാഴ്ചകളും അനുഭവങ്ങളുമാണ് വനസ്മരണകൾ, വനയക്ഷിയുടെ ബലിമൃഗങ്ങൾ എന്നീ കൃതികളിലൂടെ അദ്ദേഹം വെളിപ്പെടുത്തിയത്. ഈ കൃതികളിൽ പരാമർശിച്ചിട്ടുള്ള സരോജിനിയുടെ പ്രസവം എന്ന തലക്കെട്ടിൽ എഴുതിയിട്ടുള്ളത് സരോജിനി എന്ന ആനയുടെ പ്രസവത്തെക്കുറിച്ചാണ്. രസകരമായ ഒരു സംഭവമാണ് ഇനി വിവരിക്കുന്നത്. ഒരു ദിവസം ഉച്ച കഴിഞ്ഞു. ഈറ്റപ്പടപ്പ് ഫോറസ്റ്റ് ബംഗ്ലാവിൽ നിന്നും കുളത്തൂപ്പുഴയിലേക്ക് ഏകനായി വരികയായിരുന്നു കെ.സി. ഈറ്റപ്പടപ്പിൽ നിന്ന് റോഡ് മാർഗം നെടുവത്തൂർ കടവിൽ വന്നിട്ടാണ് കുളത്തൂപ്പുഴയ്ക്ക് പോകുന്നത്. അവിടമെങ്ങും മനുഷ്യവാസമുള്ള സ്ഥലമല്ല. 9 മൈലോളം നീളമുള്ള ഈറ്റയടപ്പ് റോഡ് 1 ഫർലോങ് നീളമെങ്കിലും നെട്ടായമായി കാണുവാൻ നിവൃത്തിയില്ലാത്ത വിധം അടികൊണ്ട ചേരയെപ്പോലെ വളഞ്ഞുപൊളഞ്ഞാണ് പോകുന്നത്. കെ.സി.യുടെ വിവരണം ഇങ്ങനെ. സഞ്ചാരമാർഗത്തിൽ തുടരെ കണ്ടുകൊണ്ടിരുന്ന ആന, കടുവ, കരടി, ചെന്നായ് മുതലായ ദുഷ്ടജന്തുക്കളുടെ പുതിയ പുതിയ കാഷ്ടങ്ങൾ എന്നെ ഭയാക്രാന്തനാക്കുക തന്നെ ചെയ്തു. ഏതുവിധമെങ്കിലും സന്ധ്യയ്ക്ക് മുൻപ് നെടുവത്തൂർ കടവിൽ എത്തണമെന്നുള്ള ഉത്കണ്ഠയോടെ ഞാൻ പല്ലും കടിച്ചു പിടിച്ച്, കണ്ണും തുറന്ന്, ചെവി വട്ടം പിടിച്ച് മുൻപോട്ട് ഗമിച്ചു. ഓരോ കൊടും വളവുകളും കഴിഞ്ഞാലുടൻ അല്പനേരം നിവർന്നു നിന്ന് ശ്വാസം ശരിക്കു വിട്ടതിനു ശേഷം വീണ്ടും നടക്കും. ഇങ്ങനെ സഞ്ചരിച്ച് നെടുവത്തൂർ കടവിൽ നിന്നുള്ള 4-ാം മൈൽക്കുറ്റിയിൽ എത്തുന്നതിനു മുമ്പ് ഒരു ഊക്കൻ ഞാറവൃക്ഷത്തിന്റെ ബലിഷ്ഠമായ ശിഖരങ്ങളിൽ പിടിച്ചിരുന്ന് പൃഷ്ഠമിളക്കി കുതിച്ചുകൊണ്ട് അനവധി വാനരന്മാർ ചെറുശാഖകൾ ഒന്നൊന്നായി പിടിച്ചുലയ്ക്കുകയും ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ലക്ഷ്യം തെറ്റാതെ ചാടി വീഴുകയും അവിടിരുന്നു കൊണ്ട് പല്ലുകിരിച്ച് അപകടസൂചകമായ ഒരുതരം ശബ്ദം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ഏതോ ഒരു സംഭവവിശേഷം അവിടെ എവിടെയോ നടക്കുന്നുണ്ടായിരിക്കണമെന്ന് ഞാൻ ഊഹിച്ചു. എന്റെ ശ്രദ്ധ മുഴുവനും കുരങ്ങന്മാരിലേക്ക് പതിഞ്ഞു. അപ്പോൾ അവരിൽ പ്രമാണിയായ ഒരുവൻ മരത്തിൽ നിന്നും താഴോട്ട് പകുതി ദൂരം ഇറങ്ങുകയും വീണ്ടും കയറിപ്പോവുകയും ചെയ്യുന്നതായി കണ്ടു. ഇങ്ങനെ പല പ്രാവശ്യത്തെ ആരോഹണാവരോഹണങ്ങൾക്ക് ശേഷം അവൻ റോഡിന്റെ മറുവശത്തേക്ക് നടന്നു. എന്റെ കണ്ണുകളും ആ വഴിക്ക് പാഞ്ഞു. അവൻ അല്പദൂരം നടക്കും, വീണ്ടും മടങ്ങും, പിന്നീട് വീണ്ടും കുറച്ചു ദൂരം കൂടി റോഡിൽ നടക്കും. ഇങ്ങനെ കുറച്ചധികം സമയം കൊണ്ട് നിശ്ചലനായി വായും പിളർന്ന് മലർന്ന് കിടന്നിരുന്ന ഉഗ്രനായ ഒരു വ്യാഘ്രത്തിന്റെ സമീപം വരെ കരുതലോടുകൂടി അവൻ ചെന്നു നിൽക്കുന്നതായി കണ്ടു. മലമ്പനി പിടിച്ചു വിറയ്ക്കുന്നതുപോലെ ഭയം കൊണ്ട് ഞാൻ തുള്ളുവാൻ തുടങ്ങി. എങ്കിലും അനന്തര സംഭവങ്ങൾ അറിയാനുള്ള ജിജ്ഞാസ എന്നെ ഉന്മേഷവാനാക്കി തീർത്തു. അല്പം കഴിഞ്ഞപ്പോൾ കടുവ മലർന്ന് വായും പൊളിച്ചു കിടക്കുന്നതും വാനരത്താൻ അടുത്തു ചെന്ന് നിൽക്കുന്നതും പരമാർത്ഥം തന്നെയെന്ന് ബോധ്യമായി. വീണ്ടും അക്ഷമയോടുകൂടി നോക്കി. കുരങ്ങൻ സാവധാനത്തിൽ കടുവയുടെ വായിൽ തൊടുന്നതായി കണ്ടു. വാലിന് ചലനമില്ലെന്ന് കണ്ടപ്പോൾ പതുക്കെ ശരീരത്തിൽ തടവി നോക്കി. അവിടെ കഴിഞ്ഞ് ചെവിക്ക് പിടിച്ച് കുലുക്കി നോക്കി. എന്നിട്ടും വ്യാഘ്രവീരൻ നിശ്ചലനായി കിടന്നതേയുള്ളൂ. ഇത്രയുമായപ്പോൾ ഒന്നിനു പിറകെ ഒന്നായി ഏകദേശം 1 ഡസനോളം കുരങ്ങന്മാർ തറയിൽ ഇറങ്ങി വന്ന് വാനര പ്രമാണി ചെയ്തതുപോലെയൊക്കെ പ്രവർത്തിച്ചു തുടങ്ങി. 3-ാമത് ഒരു സംഘം കുരങ്ങന്മാർ കൂടി കടുവയെ സമീപിച്ചു. അങ്ങനെ വന്നവരെല്ലാം കൂടി പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കാണാം, നിർജീവനായി കിടന്നിരുന്ന വ്യാഘ്രവീരൻ ഒരടിയും ഒരു പിടിയും ഒരു ചാട്ടവും. അവിടെ അപ്പോഴുണ്ടായ ബഹളം 1000 നാവുള്ള അനന്തന് പോലും വർണ്ണിക്കാൻ പ്രയാസം. കണ്ണടച്ചു തുറന്ന സമയം കൊണ്ട് അവിടെ വ്യാഘ്രത്തിനെയാകട്ടെ വാനരങ്ങളെയാകട്ടെ കാണുവാനില്ല. കുരങ്ങന്മാരെല്ലാം ഞാറവൃക്ഷത്തിൽ ഒരു ലങ്കാമർദ്ദനം നടത്തുന്നതായി കണ്ടു. വല്ലാതെ ഭയപ്പെട്ടു. കടുവയുടെ കയ്യിൽ അവരിൽ അല്പായുസുകാരായ എത്ര പേർ അകപ്പെട്ടു എന്ന് തീർത്തും പറയാൻ നിവൃത്തിയില്ല. എങ്കിലും 1/2 ഡസനിൽ കുറയില്ല. അല്പനേരം അവിടെ വിശ്രമിച്ചതിനു ശേഷം വീണ്ടും യാത്ര ആരംഭിച്ചു. ഒരുവിധം മനസമാധാനത്തോടുകൂടി അടുത്ത വളവിലേക്ക് തിരിഞ്ഞപ്പോൾ കുരങ്ങന്മാർ ഇരുന്ന മറ്റൊരു വൃക്ഷച്ചുവട്ടിൽ മേൽപോട്ട് നോക്കി വായും പൊളിച്ചിരുന്നതായ വേറൊരു വ്യാഘ്രത്തലവന്റെ സമീപത്തിൽ അകപ്പെട്ടതായും ഒന്നായി കഴിഞ്ഞു. ഞാനും കടുവയുമായി റോഡിന്റെ വീതിയുടെ 3/4 ഭാഗം മാത്രമേ ദൂരമുണ്ടായിരുന്നുള്ളൂ. ആ രംഗം ഇപ്പോഴും വിറയലോട് മാത്രം ഓർക്കുവാനേ കഴിയൂ. ഉടലിന് ഏകദേശം 8 അടിയോളം നീളമുണ്ടായിരുന്ന ഉഗ്രനായ ആ വ്യാഘ്രം തീക്കനൽ പോലെ ജ്വലിച്ചുകൊണ്ടിരുന്ന കണ്ണുകൾ എന്നിൽ നിന്നും എടുക്കാതെ ചീറ്റിക്കൊണ്ട് 1-2 ചുവടുകൾ പിറകോട്ടുവെച്ച് താഴെ കൊക്കയിലേക്ക് ചാടി മറയുകയാണ് ചെയ്തത്. ചപലനായ വാനരത്താനെ പിടിക്കാൻ ബുദ്ധിപ്രയോഗം നടത്തിയ വ്യാഘ്രത്തിന് ഈ കേസിയെ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമോശം വരാനുള്ള ഹേതു എന്തെന്ന് മനസ്സിലായില്ല. മൃഗങ്ങളിൽ ഊളന്റെ കൌശലത്തെക്കുറിച്ച് മാത്രമേ കേട്ടിട്ടുള്ളൂ. പക്ഷേ അന്നത്തെ സംഭവത്തിന് ശേഷം മനസ്സിലായി ബുദ്ധിപ്രയോഗത്തിൽ കടുവയും ഒട്ടും പിന്നോക്കമല്ലെന്ന്. ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ വനസഞ്ചാരങ്ങളിൽ വിവരിച്ച കെ സി നമ്മിൽ നിന്നും പിരിഞ്ഞിട്ട് 51 വർഷമാകുന്നു.